Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.
ഒരുപാട് സ്റ്റേജ് ഷോകൾ ഓസ്ട്രേലിയയിൽ പതിവായി നമ്മൾ കാണാറുണ്ട്. മലയാള സിനിമാ രംഗത്തെയും ടെലിവിഷൻ രംഗത്തെയും ഒക്കെ പ്രമുഖ താരങ്ങളുടെ സന്ദർശനവും ഇവിടുത്തെ മലയാളി കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളുമെല്ലാം പതിവാണ്. ഓണത്തിനും ക്രിസ്മസിനുമെല്ലാമാണ് ഇവിടുത്തെ മലയാളികൾ തന്നെ വേദിയിലെത്തുന്ന പരിപാടികൾ പ്രധാനമായും നടക്കാറുള്ളത്. പാട്ടും നൃത്തവും അഭിനയവുമെല്ലാം ഇത്തരം വേദികളിൽ കാണാറുമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിവിധ കലാപരിപാടികളെയും അതോടൊപ്പം ഒരു ചെറു സിനിമയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ മലയാളികളുടേത് മാത്രമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ സ്റ്റേജ് ഷോ കഴിഞ്ഞയാഴ്ച സിഡ്നിയിൽ നടന്നിരുന്നു. വരൺ സുന്ദരനാണ് എന്ന പേരിൽ. ഈ പരിപാടിയെക്കുറിച്ചാണ് ഇനി.
സഹൃദയരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും ഈ കലാസന്ധ്യയിലേക്ക് സ്വാഗതം. ആട്ടവും പാട്ടും കൂത്തും അഭിനയവും സമന്വയിക്കുന്ന അടുത്ത മണിക്കൂറുകൾ ആരംഭിക്കുകയായി. ആശീർവദിച്ചാലും
എൺപതോളം കലാകാരന്മാർ, ആറു മാസത്തിലേറെ നീണ്ട തയ്യാറെടുപ്പും പരിശീലനവും. ഒരു ഓസ്ട്രേലിയൻ മലയാളി കുടുംബത്തിനുള്ളിൽ ഒറ്റ ദിവസം നടക്കുന്ന സംഭവത്തെ മൂന്നര മണിക്കൂർ നീളമുള്ള സ്റ്റേജ് ഷോയാക്കി അവതരിപ്പിക്കുകയായിരുന്നു ഇവർ. നാടകവും ഗാനമേളയും നൃത്തസന്ധ്യയും ബെല്ലി ഡാൻസും ചാക്യാർകൂത്തും എല്ലാം ഒരേ വേദിയിലെത്തിയ പരിപാടി. ഓസ്ട്രേലിയയിൽ കുടിയേറി ജീവിക്കുന്ന ഒരു സാധാരണ മലയാളി കുടുംബത്തിന്റെ കഥയാണ് വരൺ സുന്ദരനാണ്. ഒരു മലയാളി കുടുംബത്തിന്റെ പൊങ്ങച്ച കഥ. മകളുടെ ബോയ് ഫ്രണ്ട് ഒരു വെളുത്ത വർഗ്ഗക്കാരനായ ഓസ്ട്രേലിയക്കാരനാണ് എന്ന് കരുതി അവനെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന പൊങ്ങച്ചക്കാരിയായ ഒരു സ്ത്രീയുടെ കഥയാണ് ഇതെന്ന് സംവിധായകനായ പ്രിൻസ് ജോർജ് പറയുന്നു.
വരൺ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിലൊന്നുമല്ലാതെ ഇടുന്നൊരാള് ഏതോ ഒരു മഹാപ്രായത്തില് നേഴ്സിംഗ് സെലക്ഷൻ കിട്ടി ഇവിടെ വന്ന് ആ സ്ത്രീ ഇവിടെ വന്നപ്പം തന്റെ മകളെ ഒരു വെള്ളക്കാരെ സ്നേഹിക്കുന്നതിന് മനസ്സിലാക്കി ഏത് ആയാലും കുഴപ്പമില്ല, വെള്ളക്കാരനായ മതി, ഇവിടുത്തെ ആളായിട്ട് വന്ന നമ്മളേതാണ്ട് നമ്മുടെ പ്രൗഢിക്ക് മാറ്റം വരുമെന്നുള്ളൊരു വിശ്വാസത്താൽ അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ആ വെള്ളക്കാരൻ പയ്യനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാണാനുള്ള താല്പര്യം, അതുപോലെ അതിന് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇതിൽ ഈവനിങ്ങിൽ ഈ കുട്ടിയെ ഇത്രയാക്കി ഇയാൾ ക്ഷണിക്കുകയാണ്.
അടുത്ത് ഭാര്യക്ക് ചന്തം പോരാന്ന് പറഞ്ഞു ഉപേക്ഷിച്ച ആള്
മമ്മി ബ്രാഡ് പിറ്റ്.
ആ തന്നെ ബ്രാഡ് പിറ്റ്.
അത് പോരാതെ വരും.
അവസാനം എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അറിയാണ്ട് പെട്ടുപോയിട്ടുള്ളത് ഏതോ ഒരു ഗോവ അമ്മ ഗോവയും കേരളത്തിൽ നിന്ന് അച്ഛനും ഉള്ള ഒരു ഒരു മനുഷ്യൻ, അയാൾ ഇവിടെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ചെറിയ മെന്റൽ ഡിസോർഡറിന് ചികിത്സിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. ഈ കക്ഷിയാണ് ശരിക്കും ഇതായിട്ട് വരുന്നത്, വരണായിട്ട് വരുന്നത്.
അവിടെ വീട്ടുകാരുടെ പ്രതീക്ഷയും പൊങ്ങച്ചവുമെല്ലാം തകരുന്നിടത്താണ് വരൺ സുന്ദരനാണ് അവസാനിക്കുന്നത്. വേദിയിൽ തത്സമയം അവതരിപ്പിച്ച ഒരു നാടകമാണ് മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് ഷോയുടെ അടിസ്ഥാന ഘടകം. അതിനോട് ഇഴചേർന്നു കിടക്കുന്ന രീതിയിൽ സിഡ്നിയിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച പാട്ടുകളും നൃത്തങ്ങളുമെല്ലാം ഒത്തുചേരുന്നു. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോഴും കേരളത്തോടുള്ള ബന്ധവും ഗൃഹാതുരത്വവുമെല്ലാം കാത്തുസൂക്ഷിക്കുന്നതിന്റെ നേർക്കാഴ്ച പോലെയാണ് ഇത്തരം കലാപരിപാടികൾ കടന്നുവരുന്നത്.
നമ്മള് എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ നിന്ന് ഇവിടെ വിട്ടുപോന്നാലും നമ്മള് ജനിച്ചു വളർന്ന നാടിനെയും ഒക്കെ മറക്കാതെ എപ്പോഴും അതൊരു നൊമ്പരമായിട്ടൊന്ന് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്, പലരെയും സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മള് കടന്നു വന്ന വഴികളോ വഴിത്താരകളൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും. അത് കിട്ടാനാണ് പഴയതും പുതിയതുമായ പാട്ടുകൾ മിക്സ് ചെയ്ത്, കാരണം ഒരുപാട് പഴമക്കാരും ഇവിടെ ഉണ്ടായിരുന്നു ഓഡിയൻസില്, അപ്പൊ അവർക്കും രസിക്കാവുന്ന രീതിയിലാണ് ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്.
ഒരു ചെറു സിനിമാ രൂപത്തിലുള്ള ഫ്ലാഷ് ബാക്കും ബെല്ലി ഡാൻസും ബോളിവുഡ് ഡാൻസും എല്ലാം ഇതിനിടയിൽ കടന്നു വന്നു. ഒപ്പം ഒരു ചാക്യാർ കൂട്ടും.
ഗണേശ്വരമുപാസ്മാഹേ ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ശ്രീ പാർവതി തനയൻ ശ്രീ മഹാഗണേശ്വരൻ വാസിക്കണു എന്ന് സാരം. എന്താ താൻ പറയണത്? എന്താ താൻ പറയണത്? ഞാനോ ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ശ്രീ പാർവതി തനയൻ ശ്രീ മഹാഗണേശ്വരൻ വാസിക്കണു എന്നാ പറയണത്?
ജീവിത തിരക്കുകൾക്കിടയിലും ആറു മാസത്തോളം തുടർച്ചയായി റിഹേഴ്സൽ നടത്തിയാണ് വരൺ സുന്ദരനാണ് വേദിയിലെത്തിയത്. നാടകത്തിൽ പ്രധാന വേഷമണിഞ്ഞ മെറീന സുമേഷ്.
ഞങ്ങള് നവംബർ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുമായിട്ട് ഉള്ള പ്രാക്ടീസ് ആണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും. അതിലൊക്കെ എത്രയോ മുന്നേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നിരുന്നു. അവിടുന്ന് തൊട്ട് എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മണി മുതൽ 10 മണി വരെ ആയിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ് ടൈം. ആ സമയത്ത് പോവും. അവിടെ ആദ്യം തന്നെ ഒരു എന്താ പറയാ ഒരു എല്ലാരും കൂടെ ചേർന്നൊരു കുറച്ച് എക്സസൈസും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ഊർജ്ജമുള്ളവരാക്കി എടുത്തതിന് ശേഷമാണ് ഡയറക്ടർ ഞങ്ങൾക്ക് അഭിനയം പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നത്. ഓരോരോ ഞങ്ങളുടെ ഓരോരോ എക്സ്പ്രഷനിലും പ്രിൻസിന്റെ കൈകളുണ്ട് ശരിക്കും. ഞങ്ങളെ ഡബ് ചെയ്തതാണെങ്കിലും ഡബിങ്ങൊക്കെ ഞങ്ങൾ അവിടെ തന്നെയാണ് ചെയ്തത്. ഒരു ഹോള് ഹയർ ചെയ്തിട്ട് അവിടെ തന്നെയാണ് ഡബിങ് ചെയ്തത്. ആ നവംബർ തൊട്ടിട്ട് ഈ ഏപ്രിൽ 1 വരെ നന്നായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രാമ.
സത്യം പറ, നീ എത്ര സൈ കുളിച്ചിട്ട്?
സില്ലി തിങ് ഓൺലി 16 ഡേയ്സ്.
അട്ടെ, എന്താ നിന്റെ ക്വാളിഫിക്കേഷൻ?
ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
അല്ല, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന്?
ഞാൻ കേരള ഗോവ ബോർഡറിലെ കലാതിലക.
കലാതിലകോ?
സത്യമായി ഞാൻ കലാതിലക.
അതിന് കലാതിലക പട്ടം പെൺകുട്ടികൾക്കല്ലേ?
എന്നാ ഞാൻ കലാതിലകനാ. എന്താ പോരെ?
സിഡ്നിയിലും മറ്റു നഗരങ്ങളിലുമുള്ള നിരവധി നൃത്ത സംഗീത ഗ്രൂപ്പുകളും കലാകാരന്മാരുമെല്ലാം ഇതിൽ പങ്കാളിയായി. സാമ്പത്തികമായ ലാഭേച്ഛയൊന്നുമില്ലാതെയാണ് പരിപാടിയിൽ പങ്കെടുത്ത ഓരോ കലാകാരനും ഇതിനായി തയ്യാറായതെന്ന് സംഘാടക സമിതി അംഗമായ കിരൺ ജെയിംസ് പറഞ്ഞു.
എല്ലാവർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞങ്ങളത് ആ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ എല്ലാവരോടും അത് സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും അത് വളരെയധികം താല്പര്യത്തോടുകൂടി അവർ സ്വീകരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ സെലിബ്രിറ്റീസ് വരും, അവരുടെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് റോൾ സപ്പോർട്ടിങ് ഇത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചു പോകുന്ന ഒരു രീതി. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് അവർക്ക് എല്ലാവർക്കും വളരെയധികം ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് അതിന്റെ അകത്ത് ഞങ്ങൾ ഒരു സാമ്പത്തിക ലാഭം അങ്ങനെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇതിന്റെ തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെ ഞങ്ങളത് അങ്ങനെ ഒരു മോട്ടീവ് ഞങ്ങൾക്ക് ഉണ്ടായില്ല.
മലയാളി കലാകാരന്മാർക്ക് ഒത്തുചേരാനും വേദിയൊരുക്കാനുമായി ദ ആർട്ട് കളക്റ്റീവ് എന്ന ഒരാശയവുമായാണ് ഇത്തരമൊരു പരിപാടി ഇവർ അവതരിപ്പിച്ചത്. പരിപാടി കാണാനെത്തിയവരും മികച്ച അഭിപ്രായമായിരുന്നു പങ്കുവച്ചത്.
Very good program. Well organized.